അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് ഫിഷക്കുരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതയുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരിയുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏത് വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സു നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം. സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉത്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട്. എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. സംയമനം പാലിക്കുക. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യമാലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് അവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകമിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്താപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കാത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പേ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. യഥാർത്ഥ സ്നേഹിതനെല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാവി. നീചനെ സൂക്ഷിക്കുക, അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിനെ ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ശിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയേരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്, അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലത്തുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവനെ അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടുത്തു കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാൽ അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തല ഉലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. കീഴ്തൊട്ടാൽ കറപറ്റും അഹങ്കാരിയോട് അടുക്കുന്നവനവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായൊരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടിത്തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്ന് നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു, മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവരോടും. ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം, പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല. കഴുതപ്പുലിക്കും നായിക്കുമിടയിൽ എന്ത് സമാധാനം, ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുകഴുതകൾ സിംഹങ്ങൾക്കെതിര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും. പാവപ്പെട്ടവർ വഴിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽ വഴിച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലോ അവർ ഗൗനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും, മാനം പൊട്ടെ പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആരെയെന്ന് അവർ ചോദിക്കും. അവന് കാലിടറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദന ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ അവരുടെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവരുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഭക്തനിധിയെയും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവൻ അവളെ ചാരി നിൽക്കും, വീഴുകയില്ല. ജ്ഞാനത്തിൽ ആശ്രയിക്കും, ലജ്ജിതനാവുകയില്ല. അവളവനെ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമധ്യെ സംസാരിക്കാൻ അവനെ കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും. അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് ജ്ഞാനം സ്വന്തമാക്കാനോ പാപിക്ക് ജ്ഞാനത്തെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹുസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും വരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കളുണ്ടാവുന്നതിനേക്കാൾ ഭേദം അനവധ്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണു കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപമൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരുന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടിക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാവുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃഥ ആവുകയില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും. ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടിയുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിനെ അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രയേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവേൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവേൻ. ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആരവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവനെ പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനെ അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തിരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽക്കാരനെ വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവസംബരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മന്ദിരാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ അവരുടെ കൃപാസനിൽ നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവഭാഗം അർപ്പിക്കുന്ന കീർത്തനങ്ങളും അപേക്ഷകളും ദൈവസ്ഥാനത്തിൽ സ്വീകാര്യമായി തീരത്തക്കവണ്ണം ഒരു വിശുദ്ധിയുള്ള ഹൃദയവും മനസ്സും ദൈവമേ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥന ആരംഭിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹാദരവോടെ സ്മരിക്കുന്നു. പ്രാർത്ഥനയിൽ സാന്നിധ്യം കൂടെ നടക്കുന്ന പന്നി മാമനച്ചൻ, അതുപോലെ തന്നെ കെ എ ചെറിയാനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ ദൈവഭാഗെ അംഗീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഏറ്റവും സുപരിചിതമായ 109th ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 109th ഗീതം, സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ പ്രപഞ്ചം മുഴുവനും തമ്പുരാനെ വാഴ്ത്തുന്നു. ഓരോ മനുഷ്യനും സകല തരാചരങ്ങളും ദൈവിക അനുഭവങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഓരോ മനുഷ്യരും നിറഞ്ഞ ആദരത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൂട്ടത്തിൽ ബലഹീനരും കുറവുള്ളവരായ ഞങ്ങൾ നമ്മളും ദൈവമ്പാകെ അർപ്പിക്കുന്ന ഈ സ്തുതികളെ അംഗീകരിക്കത്തക്കവണ്ണം തമ്പുരാനെ അങ്ങ് ഇഷ്ടമാകണമേ എന്നുള്ള അപേക്ഷയോടുകൂടി ദൈവം മുമ്പാകെ ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 109th ഗീതം.
സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. Yeah.
പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപാറിയമേ നിനക്ക് സമാധാനം.
ചെയ്തിട്ടുള്ള നല്ല സർവകൃപകൾക്ക് വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വനിഷ്ഠവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ലതായ തിരുവിഷ്ട പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുമുമ്പ് തിരുവിഷ്ടവനിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ ശ്രമിക്കുക എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെയും പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാകുന്നു എന്നേറ്റ് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ യാചിക്കുന്നു. നീ കരുണയുള്ള ദൈവമാവുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യരും ചെയ്തിട്ടുള്ള സകല കൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെയായിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ബഹുത്വം പ്രകാരം എന്റെ പാപങ്ങളെ മായ്ക്കണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്നെ വെളിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴേക്ക് നേരവരിക്കുന്നു. കർത്താവായ ശ്രമിക്കുക എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും കാക്കപ്പെട്ടിരിക്കുന്നതായ അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും പുഴു ചാകാതെ ഇരിക്കുന്നവല്ലോ. പരലോകത്തിൽ നിരിഷ്ടം പ്രവർത്തിക്കുന്നവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാ സ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിമാന്മാരാക്കി തീർത്തതിനൊക്കെ ആയിരമായിരമായിട്ടും പതിനായിരം പതിനായിരമായിട്ടും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ കുറിച്ചും നിന്റെ അടുക്കൽ ധൈര്യത്തോടു കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ കുറിച്ചും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനയെ കുറിച്ചും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമസിയാതെ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സഹനത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനെ നിന്റെ പരിശുദ്ധ സഹായിക്കും. ഓടെല്ലായ്പ്പോഴും നിനക്ക് സ്തുതി വന്ദനയോഗ്യമാകുന്നു. പ്രിയക ദൈവത്തിന്റെ വലിയൊരു അവസരം മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠ പ്രിയ മാതാപിതാക്കളെ, വിവിധ സ്ഥലങ്ങളിലായെങ്കിലും ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ദൈവമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം കേൾപ്പാനും നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ആത്മീയമായി പരിവർത്തനം നടത്തുവാനും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷത്തെ ദൈവത്തെ വാർത്ത ശ്രദ്ധിക്കാം. ലോകം പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളിലും പ്രതികൂലതകളിലും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ശാന്തമായി അവന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ വലിയ അവസരത്തെ ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവം മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുക. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഒരുക്കത്തോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ നിരന്തരം വായിക്കുന്നത് പോലെ യഹോവയെ അന്വേഷിക്കുന്നവന് അവൻ സമീപസ്ഥൻ, യഹോവയെ അന്വേഷിക്കുന്നവൻ അവൻ സമീപസ്ഥൻ. ജീവിതത്തിൽ ദൈവികമായ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തെ അന്വേഷിക്കുന്നവരായി, അത് പ്രാർത്ഥനയാണെങ്കിലും നല്ലയുള്ള ജീവിത ശൈലിയിൽ കൂടിയാണെങ്കിലും അനുനിമിഷം ദൈവത്തെ അന്വേഷിക്കുന്നവരായി ജീവിപ്പാനും ആ ദൈവിക അന്വേഷണത്തോടു കൂടി വ്യക്തി ജീവിതം കുടുംബജീവിതവും അനുഗ്രഹമായി തീരുവാനും അതിനേക്കാൾ ഉപരി നിത്യരാജ്യത്തിന് അർഹമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ ചിന്തകളും നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതങ്ങളൊക്കെ സഹായകരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് മലങ്കര സഭയെ ഒരു കാലഘട്ടം വളരെ ആത്മികതയിലും ഭൗതികയിലും വളരെ ഉന്നതയോടുകൂടി നയിച്ച പരിശുദ്ധ ശ്രേഷ്ഠ മാത്യു പ്രഥമൻ ബാബായുടെ ഓർമ്മയാണ് നാളെ. ദേഹലോകത്ത് കവർണങ്ങിരിക്കുന്ന അപരിശുദ്ധ പിതാവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. ഈ സഭയുടെ ആരാധന ശൈലികളിലൊക്കെ അത് കൂടുതൽ ആകർഷകമാകത്തക്കവണ്ണം പ്രത്യേകിച്ച് ദൈവശാസ്ത്രങ്ങളിലൊക്കെ കൂടുതൽ നവീനത വരുത്തിക്കൊണ്ട് സഭ മുഴുവൻ നല്ല വിശുദ്ധിയിൽ നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. അദ്ദേഹത്തിന്റെ 22-ാം ഓർമ്മയാണ് നാളെ. ഇതുപോലുള്ള പിതാക്കന്മാരുടെ ജീവിതവും അവരുടെ ദർശനവുമാണ് ഈ സഭയുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ദുരിതലമുറകൾ തിരിച്ചറിയുകയും അവരെ അവരുടെ ആ ജീവിത നന്മയൊക്കെ ശ്രദ്ധയോടുകൂടി അനുസ്ഥാനം ചെയ്യുവാൻ തക്കവണ്ണം ഒക്കെ നമുക്ക് ഇടപെടണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് അഭയം പ്രാപിക്കുകയും ആ പിതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ സ്മരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ പ്രത്യേകമായിട്ടുള്ള കാനോനിക ക്രമീകരണം അനുസരിച്ച് കഴിഞ്ഞ ആഴ്ച കൂതോസിത്വം ഞായറാഴ്ചയായിരുന്നു, അടുത്ത ആഴ്ച കൂതോസിത്വം ഞായറാഴ്ചയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. സഭയുടെ വിശുദ്ധീകരണം, വിശുദ്ധീകരിച്ച സഭയെ ദൈവഭാഗം പ്രതിഷ്ഠിക്കുന്ന കൂതോസിത്വ പെരുന്നാളായിട്ട് അടുത്ത ആഴ്ച നമ്മൾ കൊണ്ടാടുന്നു. ആ ഈ യാത്ര ക്രിസ്തുവിന്റെ ജനനത്തെ വരവേൽക്കത്തക്കുള്ള ഒരുക്കകാലമായി ഈ ദിനങ്ങളെ നമുക്ക് കാണുവാനും ഓരോ നിമിഷവും ക്രിസ്തു നമ്മളിൽ ജനിച്ചുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ചൈതന്യപ്രായിപ്പാൻ തക്കവണ്ണം വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ആരാധന ജീവിതത്തിലൊക്കെ ആത്മീയ നിറവ് പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിനങ്ങളും അത് നൽകുന്ന സന്ദേശങ്ങളും നമ്മളെ കൂടുതൽ ആത്മീയമായി കരുത്തേക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാന നേതൃത്വം കൊടുക്കുന്നത് വന്നിയ കെ എ ശ്രീയാനന്ദനാണ്. അച്ഛനെ ഒരു പക്ഷേ ഈ പ്രാർത്ഥനയിൽ ചിലരുടെയൊക്കെ പരിചയം കാണും. പല പ്രാവശ്യം അച്ഛനിവിടെ അമേരിക്കയിൽ സന്ദർശിച്ചിട്ടുള്ളവരൊക്കെയും വളരെ താല്പര്യത്തോടുകൂടി എപ്പോൾ ക്ഷണിച്ചാലും ഒരു പടിയും കൂടാതെ സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാകുന്നുള്ളതിൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അച്ഛന് ഒരു വിസിറ്റിന് വേണ്ടി അമേരിക്കയിലായി കടന്നു വന്നതാണ് വീണ്ടും. അച്ഛന് കോഴഞ്ചേരിക്കടുത്ത് കാത്തൂർ സ്വദേശിയാണ്. ഇപ്പോഴ് റാമിക്കടുത്ത് കനകപ്പലപ്പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. സഭയുടെ വിവിധ തലങ്ങളിൽ വളരെ ശ്രദ്ധയോടും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വന്നിയ വൈദിക ശ്രേഷ്ഠാണ് വന്നിയ കെ എ ചെറിയ അച്ഛൻ. നിങ്ങളെല്ലാവരുടെ പേരിൽ അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷമുണ്ട്. എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം ശ്രീകുമാർ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം ആശ്വാസത്തിനോടോളം ക്രിസ്തു നിന്നെ വിളിച്ചിടും. Thank you. തിരുവചന ധ്യാനത്തിനായി ഗേത്രിയാത്തിന് വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശിച്ച് ഞങ്ങൾ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നെടുനാളായി ഒരുമിച്ച് സേവനം ചെയ്തു. നിരവധി ദേവാലയങ്ങൾ ഉദാശ ചെയ്യുന്ന വേളയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ അവസാനം കോഴിക്കോട് പോലുള്ള വികാരിയായി ഞങ്ങൾ കണ്ടുമുട്ടി. ഇപ്പോൾ ഇവിടെ വീണ്ടും ആ പരിചയം കൊടുക്കാനിടയാവുന്നു. വന്നിനായ രാജേഷ് അച്ഛൻ, അച്ഛനുമായുള്ള സൗഹൃദം എന്നെ വളരെയധികം ആഴമായി ആനന്ദിപ്പിക്കുന്നു. എന്റെ അയൽവാസിയാണ് ബഹുമാനപ്പെട്ട മാമത്തിനച്ഛൻ, ഐതൂർ സ്വദേശി. ഈ വൈദിക സൗഹൃദങ്ങളുടെ ഇടയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് അല്പഹൃദയ സന്തോഷം നേടുവാനും അല്പം ആത്മീയമായ പ്രബുദ്ധതയിലേക്ക് ഉയരുവാനും ഈ പ്രഭാതം ഇടയാകട്ടെ എന്ന് ഞാൻ ആശിച്ചുകൊണ്ട് ആനുകാലിക പ്രസക്തിയുള്ള രണ്ട് സംഗതികളെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ ഏതാനും നിമിഷം ആനയിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സഭയുടെ കൂതോഷിത്വ പെരുന്നാളുള്ള അശുദ്ധീകരണത്തിന്റെ നാളുകളാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഏതാനും ദിവസങ്ങൾ അശുദ്ധീകരണ പ്രക്രിയയാണ്. പ്രക്രിയയിൽ കൂടി ആ വലിയ ദൗത്യം നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ഞായറാഴ്ച അതിന്റെ പൂർണ്ണതയിൽ നാം നമ്മെ സമർപ്പിക്കുകയാണ്. വിശുദ്ധീകരണം എന്നത് ആന്തരിക വിശുദ്ധി, ആത്മീയ വിശുദ്ധി, ഹൃദയവിശുദ്ധി ഇതെല്ലാം കൂടി സമ്മേളിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഒരു പൂർണ്ണ വിശുദ്ധി, ഒരു മനുഷ്യന്റെ പൂർണ്ണ വിശുദ്ധി. അവൻ ശരീരശുദ്ധി വരുത്തിയാൽ പൂർണ്ണ വിശുദ്ധിയിൽ എത്തുകയില്ല. മനസ്സിനും ആത്മാവിനും ശുദ്ധീകരണം നേടിയെങ്കിൽ മാത്രമേ പൂർണ്ണ വിശുദ്ധിയിലേക്ക് എത്തുവാനായി സാധിക്കുകയുള്ളൂ. ആ വലിയ പരിശ്രമമാണ് സഭ നമുക്ക് കാണിച്ചു തരുന്നത്. പരിമല തിരുമേനിയെ സംബന്ധിച്ച് നാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധനായ, അദ്ദേഹത്തിനുള്ള ഏക വിശേഷണം അതാണ്, പരിശുദ്ധനായ പരിമല തിരുമേനി. ആ പുണ്യപിതാവ് തന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ കൂടി ആനയിച്ചു, അങ്ങനെ അദ്ദേഹം പരിശുദ്ധിയിലെത്തി എന്നാണ്. അതുകൊണ്ട് ഈ ശുദ്ധീകരണ നാളുകളിൽ എന്റെയും നിങ്ങളുടെയും ദൗത്യം എബ്രായ ലേഖനം 12:14 എബ്രായ ലേഖനം 12:14 അതിപ്രകാരമാണ്: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുകയും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ഇതാണ് ശുദ്ധീകരണ പ്രക്രിയയിലെ ഒന്നാമത്തെ ദൗത്യം. നാം വസിക്കുന്ന ഭവനങ്ങളിൽ, നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ, നാം ആരാധിക്കുന്ന ഇടങ്ങളിൽ സമാധാനം ആചരിക്കുവാൻ തക്കവണ്ണം സമാധാനത്തിന്റെ വഴികൾ, സമാധാനത്തിന്റെ വാക്കുകൾ, സമാധാനത്തിന്റെ ശരീരഭാഷകള്, സമാധാനത്തിന്റെ ആ രൂപഭംഗികള് നമുക്ക് സായത്തമാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ കൂതോഷിത്വം നമ്മളിൽ അന്വർത്ഥമാകുകയുള്ളൂ. ഈ സമാധാന പ്രക്രിയയിൽ കൂടി പോകുമ്പോൾ പൗലോസിയ പറയുന്നുണ്ട്, ഈ 14 അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. അതുകൊണ്ട് ഈ പ്രക്രിയയിലല്ലാതെ ദൈവത്തെ കാണുവാൻ വേറെ മറ്റൊരു വഴിയുമില്ല. നമ്മുടെ ഔന്നത്യങ്ങള്, നമ്മുടെ കുടുംബങ്ങളുടെ നിലവാരങ്ങള്, നമ്മുടെ സാമ്പത്തിക ഭദ്രതകള്, മറ്റ് ലൗകികമായ എണ്ണി പറയാവുന്ന കാര്യങ്ങൾ ഒന്നും ദൈവത്തെ കാണുവാൻ പര്യാപ്തമല്ല. അത് ഒന്ന് മാത്രമേ ഉള്ളൂ, ശുദ്ധീകരണത്തിനുള്ള ആ വഴിയിൽ കൂടിയല്ലാതെ, ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. അപ്പൊ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി നിങ്ങളും ഞാൻ ദൈവത്തെ കാണണമെന്ന് സഭ ആശിക്കുന്നത് കൊണ്ടാണ് ഈ ദിവസം നമുക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി അങ്ങനെ ഒരു ജീവിത ശൈലിയിലാണ് നമ്മെ നയിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കോഴിച്ചേരി പള്ളിക്ക് വേണ്ടി നവീകരണക്കാരുമായി കേസ് പറയുന്ന സമയത്ത് പള്ളിയുടെ ഭൂരിപക്ഷം ചോദിച്ചുകൊണ്ട് തിരുമേനിയോട് കോടതി ചോദിച്ചപ്പോൾ തിരുമേനി കള്ളം പറഞ്ഞില്ല. കള്ളം പറഞ്ഞു എങ്കിൽ അന്ന് ആ പള്ളി നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ തിരുമേനി കള്ളം പറഞ്ഞില്ല, ഭൂരിപക്ഷം നമുക്കാണോ ആണോ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ കോഴിച്ചേരി പള്ളി നമുക്ക് ലഭിച്ചേനെ. പക്ഷെ തിരുമേനി കള്ളം പറഞ്ഞില്ല, അതുകൊണ്ട് ആ പള്ളി നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ കോഴിച്ചേരിയിൽ ഇന്ന് അനേകം പള്ളികളുണ്ട്. അതിലൊരു പള്ളിക്കാരനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഒരു പള്ളിക്ക് വേണ്ടി കള്ളം പറയാത്ത ആ വലിയ പരിശുദ്ധനായ തിരുമേനിയാണ് സഭയുടെ. ഇന്നും അനേകം പള്ളികൾ അദ്ദേഹം പിടിച്ചു നിർത്തിയിരിക്കുന്നു. അദ്ദേഹമാണ് അനേകം ദേവാലയങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ വിശുദ്ധി കൊണ്ട് മാത്രം. അതാണ് നമുക്കുള്ള മാതൃക. സൗകര്യം പോലെ കള്ളം പറയാനും സൗകര്യം പോലെ നമുക്ക് ജീവിക്കാനുള്ള അവസരം നമുക്ക് നമുക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ അവഗണിക്കുവാനുള്ള ഒരു ആഹ്വാനം സഭ നമുക്ക് തരികയാണ്. അതുകൊണ്ട് ഈ വാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കണം. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തില്, ഭർത്താവിനോടുള്ള പെരുമാറ്റത്തില്, കുടുംബാംഗങ്ങളോടും ഇടവകാംഗങ്ങളോടും ഒക്കെയുള്ള പെരുമാറ്റത്തിൽ ഒരു സമാധാനത്തിന്റെ ഭാവം, അതിന്റെ വാക്കുകൾ ഭർത്താവ് പറയുന്നുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാനായിട്ട് വേഷങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊണ്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റില്ല. സമാധാനത്തിന്റെ വഴിയിൽ കൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമാധാനത്തിന്റെ ഭാവവും സമാധാനത്തിന്റെ വാക്കുകളും ഹൃദയത്തിൽ പകരത്തിലും വയ്ക്കുവാൻ ഈ ദിവസത്തെ വാക്കുകൾ പ്രയോജനപ്പെടുത്തെ ഞാൻ ആശിക്കുകയാണ്. രണ്ടാമതായിട്ട് സമാധാനത്തിന്റെ പ്രക്രിയയിൽ നാം വായിക്കുന്നത് കർത്താവ് നമുക്ക് തരുന്ന ഒരു ആഹ്വാനമാണ്. അതിപ്രകാരമാണ് യോഹന്നാന്റെ സുവിശേഷം 14:15-3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ രണ്ടാമത്തെ മാർഗമാണ് കർത്താവ് പറയുന്നത്. ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. ദൈവവചനത്താൽ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാം. പക്ഷെ ദൈവവചനവുമായുള്ള നമ്മുടെ അടുപ്പം, നമ്മുടെ ജീവിതത്തിന്റെ ബന്ധപ്പാടുകളുടെ ഇടയിൽ നമുക്ക് എത്രമാത്രം നിലനിർത്താൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പഴമക്കാര് വേദപുസ്തകം വായിക്കാത്ത സംഖ്യയില്ലായിരുന്നു. വേദപുസ്തക പഠനത്തിനുള്ള സമയങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ബന്ധപ്പാട് നിറഞ്ഞ കാലഘട്ടത്തിൽ എത്രമാത്രം അതിന് സാങ്കത്യമുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും അതിൽ നന്യമല്ല. എങ്കിലും ഒരാഴ്ചയിലെങ്കിലും കുറെയെങ്കിലും വേദവചനവും അടുപ്പം നമുക്ക് ഉണ്ടാകണമല്ലോ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ 51 സങ്കീർത്തനം തുടങ്ങി എത്രയോ സങ്കീർത്തനങ്ങളാണ് നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യുന്നത്. സന്ധ്യാ പ്രാർത്ഥന എത്രയോ ദൈവവചനമാണ് ഒരു സങ്കീർത്തനങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ അനാഥയെ സംബന്ധിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയെ സംബന്ധിക്കുന്നവന് ദൈവവചനത്തിന്റെ മറവിലേക്ക്, ദൈവവചനത്തിന്റെ സംരക്ഷണത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ആരാധനയെ സംബന്ധിക്കുമ്പോൾ നമ്മളൊക്കെ ഏത് സമയത്താണ് വന്ന് എത്തുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. ഈ ദൈവവചനം ഇത് കേട്ടുകൊണ്ട് ആരാധനയിൽ കൂടെ ലഭിക്കുന്ന നമ്മൾ സമാധാനം നമുക്കറിയാം. കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഏറ്റവും വലിയ നമുക്ക് വലിയ ഗിഫ്റ്റ് അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആ സമാധാനമാണ് ദേവാലയത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏക വലിയ സന്ദേശം. കുർബാന കഴിഞ്ഞ് പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുവിൻ. എങ്ങനെ പോകണം? സമാധാനത്താലെ പോകണം. പിന്നെ പള്ളിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. സന്തോഷിച്ചിട്ട് ആനന്ദിച്ചിട്ട് പൊയ്ക്കുള്ളൂ. കാരണം നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങളെ ശുദ്ധീകരിക്കും. അവിടെ ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ദൈവവചനത്തിന് നമ്മുടെ ഉള്ളിൽ ഇടം വേണം. ആ ദൈവവചനത്തോടുള്ള അടുപ്പം നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് ഈ നാളുകൾ നമ്മൾ അറിഞ്ഞുകൊള്ളണം. മൂന്നാമതായിട്ട് ഒന്നുകൂടി പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. സത്യം നമ്മളെ വിശദീകരിക്കും. ഒന്ന്, സമാധാനം ആചരിച്ച് വിശുദ്ധീകരണം പ്രാപിക്കും. രണ്ട്, ദൈവവചനത്തിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കും. മൂന്നാമത്, സത്യത്തിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കും. ജീവിതത്തിന്റെ സത്യമായ മാർഗങ്ങൾ, ഈ സത്യമായ മാർഗങ്ങളിൽ കൂടിയാണ് നാം യാത്ര ചെയ്യുന്നത്. നമ്മൾ ചില പ്രതിജ്ഞകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. മാമോദീസായി നമ്മൾ പ്രതിജ്ഞ ചെയ്തവരാണ്. എന്ത്? സാത്താനെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. പിതാക്കന്മാരെ കൂടി, പ്രവാചകന്മാരെ കൂടി ഞങ്ങൾക്ക് ഏറ്റിട്ടുള്ള വിശ്വാസത്തെ ഞാൻ നിലനിർത്തിക്കൊള്ളാമെന്ന് നാം പ്രതിജ്ഞ ചെയ്തവരാണ്. സത്യത്തിൽ നമ്മൾ എത്ര പേര് പാലിക്കുന്നു? വിവാഹ കൂടാശയിൽ നാം ഉടമ്പടി ചെയ്തവരാണ്. ആ ഉടമ്പടി നമ്മൾ പാലിക്കുന്നുണ്ടോ? പിന്നെ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന്റെ അംശം? സത്യത്തിന്റെ അംശം അസത്യമുള്ളവരാണെന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? കഴിയണം. നാം തിരിഞ്ഞു നോക്കണം. നമ്മുടെ ബാല്യത്തിൽ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയാണ് ദൈവസന്നിധിയിൽ ഞാൻ ഒരു നാൾ അകന്നു പോകുകയില്ല എന്ന ഉടമ്പടി. രണ്ടാമത്, ദാമ്പത്യ ജീവിതത്തെ പ്രവേശിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന് ഉടമ്പടിയുണ്ട്. ഞങ്ങൾ ആചാര്യന്മാരാണ്. ഞങ്ങൾ ബലിപീഠത്തിന്റെ മുമ്പാകെ മധുവായുടെ നടയിൽ ഞങ്ങൾ ചെയ്ത സത്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരാണ്. ആ സത്യം പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ കള്ളന്മാരായി മാറുകയാണ്. അപ്പോൾ സത്യത്തോടുള്ള അടുപ്പത്തിൽ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. ഒന്ന്, സമാധാനം ആചരിച്ചുകൊണ്ട്. രണ്ട് ദൈവവചനത്തോട് അടുപ്പമുള്ളവരായി ജീവിച്ചുകൊണ്ട്, മൂന്ന് ഞാൻ പാലിച്ചിട്ടുള്ളതും ഞാൻ പ്രസ്താവിച്ചിട്ടുള്ളതും ഞാൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ മൂന്ന് പ്രക്രിയകൾ ഈ നാളുകളിൽ എന്റെ നിങ്ങളുടെ ഹൃദയത്തിന് ജീവിതത്തിന് വലിയ കരുത്ത് പകരാത്തതാണ്. ആരോട് സമാധാനത്തോടെ സംസാരിക്കുവാൻ തോന്നുന്നു. ദൈവവചനത്തോട് അടുപ്പമുള്ളവർ ആരാധനയ്ക്കുന്ന ഒരു ആർത്തി വേണം. രാജന്മാർ പറയുന്നത് ആഹാരത്തിനുള്ള ആർത്തിയല്ല നമുക്ക് ആവശ്യം, ആരാധനയോടൊരു ആർത്തി ഉള്ളവരാണ്. അവിടെയാണ് ദൈവവചനം നമുക്ക് മുറിച്ചു തരുന്നത്, മുറിച്ചു ലഭിക്കുന്നത്. അതുകൊണ്ട് 119 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ബാലന് തന്റെ പാതകളെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനത്താൽ തന്നെ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? 119:9 വാക്യമാണ്. ഒരു ചെറിയ കുഞ്ഞു പോലും അവന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന ദൈവവചനത്തിൽ കൂടിയാണ്. നിന്റെ വചനമല്ലേ അണ്ണാതിന്റെ തരം മധുരം, അത് തേനേക്കാളും തേൻകെട്ടയെക്കാളും മാധുര്യമുള്ളവയാണ്. അതുകൊണ്ട് ഈ മധുരമുള്ള ദൈവവചനങ്ങളെ നിങ്ങൾ നിറച്ചു ഭക്ഷിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മധുരമുള്ള ഭക്ഷണം കൊടുക്കാൻ മറന്നു പോകരുത്. ഈ നാളുകള് വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ കൂടി നടക്കുമ്പോൾ നീതിമാന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും ഈ വലിയ സഹോദരങ്ങളെയും വിശുദ്ധ സഭയെയും ഈ മർമ്മങ്ങൾ കൂടി ഈ പാതകളിലേക്ക് ആനയിക്കട്ടെ. ഇതിന്റെ ഒരു സന്ദർഭം ലഭിച്ചതിന് ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനും സംതൃപ്തനുമാണ്. അതിന് മുമ്പും ഞാൻ ഇതുപോലെയുള്ള അവസരങ്ങളിൽ 2016 മൂന്ന് പ്രയർ മീറ്റിംഗുകളിൽ ഞാൻ പ്രസംഗിച്ചത് തിരുമേനിയുടെ അരമനയിൽ പ്രസംഗിച്ചത് ഓർക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച രാജേഷ് അച്ഛൻ അച്ഛനോടുള്ള സ്നേഹവും ഞാൻ അറിയിക്കുന്നു. മാമച്ചൻ അച്ഛനോടും പ്രത്യേകിച്ച് നേരത്തെ നാളായി കണ്ടുമുട്ടാതെ ഇപ്പോൾ കണ്ടുമുട്ടല്ല ഐസക് ബി പ്രകാശിച്ചോളും ഞാൻ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനാ സത്യാമത്തിൽ ഈ അമേരിക്കയിലുള്ള നമ്മുടെ സഭാംഗങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സമാധാനം ആശംസിച്ചുകൊണ്ട് എന്റെ നന്ദി സ്നേഹം ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട കെ എ ശ്രീയാനച്ഛൻ, ഹ്രസ്വ ദിവസങ്ങളുടെ സന്ദർശനത്തിന്റെ തിരക്കിനിടയിലും സൂപോർവ പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ പ്രഭാത സന്ദേശം നൽകുവാൻ ദൈവനിശ്ചയപ്രകാരം കടന്നു വരികയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളെല്ലാം ഇങ്ങനെയാണ്, പെട്ടെന്ന് വരും, പെട്ടെന്ന് അച്ഛൻ അവസാനിപ്പിക്കും. പക്ഷെ അതിനകത്ത് ഗുണമേന്മ കാണും. ചിലര് വൈകുന്നേരം വരെ ജോലി ചെയ്യും, ഒരുപാട് ചെയ്തെന്ന് പ്രസ്താവിക്കും, പക്ഷെ അതിന്റെ ഗുണമേന്മ ചിലപ്പോഴെങ്കിലും കുറവാകും. അച്ഛൻ പ്രസംഗത്തിന്റെ ആവേശം പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി വെച്ചു. വലിയൊരു മഴ പെയ്തതുപോലെ അത് തീരുകയും ചെയ്തു. ചിലപ്പോൾ ആയിരിക്കും കുറച്ചും കൂടെ ഇത് കേട്ടിരുന്നെങ്കിൽ എന്ന് ഭൂരിഭാഗം പേരുടെ മനസ്സിൽ ഇത് വന്നു കാണും. അച്ഛൻ ഭദ്രാസനങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നാണ് കൊട്ടാരക്കര ഭദ്രാസനമൊക്കെ ഉണ്ടായത്. അപ്പൊ ആ രണ്ട് ഭദ്രാസനങ്ങളിലും ഏറെ ദേവാലയങ്ങൾ, ദേവാലയം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു വലിയ കെട്ടിട സമുച്ചയമല്ല, ബലിപീഠങ്ങൾ പണിത് വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി അവിടെ ആരാധനയ്ക്കായി ഒരുക്കുവാൻ ഹ്രസ്വമായ സമയം കൊണ്ട് അതിന്റെ പൂർത്തീകരണം നടത്തിയ അച്ഛന്, എനിക്ക് നല്ല കൃത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയാം. ഏത് ദേവാലയം അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്? കൊട്ടാരക്കര ഭദ്രാസനത്തിൽ തന്നെ. അപ്പൊ ഇപ്പോൾ അദ്ദേഹം റാന്നി ഭദ്രാസനം, അദ്ദേഹത്തിന്റെ മാതൃ ഭദ്രാസനമാണ്, അവിടെ കനകപ്പലം സെന്റ് ജോർജ് ദേവാലയത്തിലെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ അവിടെയും ഒരു പള്ളി പണിയാൻ ദൈവം ഉപയോഗിച്ചു. ഇനി അമേരിക്കയിലെ ക്രിസ്തുമസ് സന്ദർശനത്തിലും പള്ളി പണിയാൻ എവിടെയെങ്കിലും അവസരം ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ. വിഷയത്തിലേക്ക് നമുക്കൊന്ന് വിചിന്തനത്തിന് വേണ്ടി എടുത്താൽ ഏറെ ശ്രദ്ധേയമായൊരു വിഷയം, പ്രത്യേകിച്ച് എബ്രായ ലേഖനം സാധാരണ എല്ലാവരും എടുത്ത് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ നല്ല ചുട പച്ച മലയാളത്തിൽ പറഞ്ഞ ആശയത്തിൽ പറഞ്ഞാൽ ന്യൂഡിൽസ് പോലെ പെട്ടെന്ന് കുരുക്കഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ദൈവശാസ്ത്ര ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അത് 13 അധ്യായമാണ്. ഈ 12 അധ്യായത്തിലെ 14 വാക്യമാണ് അച്ഛൻ ഈ ആനുകാലിക വിഷയങ്ങളോട് ചേർത്തും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഹൂനോശീത്തോയും ഹൂനോശീത്തോ പെരുന്നാളും വരുന്ന സന്ദർഭത്തിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വലിയ കണ്ടീഷനാച്ചാ തന്നത്. കർത്താവിനെ കാണണമെങ്കിൽ മെമ്പർഷിപ്പ് പോരാ, വലിയ പള്ളിയോ ചെറിയ പള്ളിയോ പോരാ, നാട്ടിലെ ഇന്ന പള്ളിയിലെ അംഗമാണെന്ന് പറഞ്ഞാൽ പോരാ. ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു അടിസ്ഥാനക്കല്ല്, ഒരു മെഷറിംഗ് സ്കെയിൽ അച്ഛൻ ഇട്ട് തന്നു. അത് എബ്രായ ലേഖനത്തിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പങ്കുവച്ച ഒരു ആശയത്തെയാണ് അച്ഛൻ ഇവിടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചത്. സമാധാനം ആചരിച്ചാൽ, ആചരിച്ച് ശുദ്ധീകരണം പറയുമ്പോൾ സാഹിബീന, അത് കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാനോ സ്വർഗത്തിലെത്തുവാനോ സാധ്യമല്ല. മൂന്ന് വിഷയങ്ങൾ പെട്ടെന്ന് അച്ഛൻ അവതരിപ്പിച്ചത്. സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. രണ്ട്, വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ നമുക്ക് ആ ശുദ്ധീകരണ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. മൂന്ന്, സത്യത്തിന്റെ ജീവിതത്തിൽ കൂടി ആത്മാവിൽ കൂടി ഇത് പ്രാപിക്കാൻ പറ്റണം. ഈ 12 അധ്യായം ആദ്യം മുതൽ വായിച്ചാൽ ക്രിസ്തു ഇതെങ്ങനെ നേടിയെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഈ ശുദ്ധീകരണത്തിന്റെ ആണിക്കല്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിൽ തന്നെയാണ്. അതൊരു കല്ല. ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും സഭയെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു വാക്കാണ് പെട്ര എന്ന വാക്ക്. പാറ, ഉറപ്പുള്ള ഒരു പാറ. ആ പാറയെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവാണ് ഇതൊക്കെ കാണിച്ചു തന്നത്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെയൊക്കെ വൃഥാ എന്ന് എണ്ണിയിട്ട് ദൈവത്തെ, അല്ലെങ്കിൽ പിതാവാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ സകല കഷ്ടതയും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതിന്റെ ഇടയ്ക്കൊരു വാക്ക് പറയുന്നുണ്ട്, ബാലശിക്ഷ ലഭിക്കാതെ ഏത് വ്യക്തി വളർന്നാലും ആ വളർച്ച പൂർണതയുള്ള ഒരു വളർച്ചയല്ലെന്നും 12 അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പന്റെ ശാസനയോ ശിക്ഷയോ സ്വീകരിക്കാതെ ഏത് കുട്ടി വളർന്നാലും അവൻ യഥാർത്ഥ വ്യക്തി ജീവിതത്തിൽ എത്തുകയുമില്ല. ഈ വാക്യമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നതാണ്. ഞാനിപ്പോ പെട്ടെന്ന് അച്ഛൻ ഈ പ്രസംഗ വിഷയം എടുത്തപ്പോൾ അതൊന്നുകൂടെ വായിക്കാനായിട്ട് ഇതിന്റെ ഇടയ്ക്ക് ശ്രമിച്ചു. ആ സമയത്ത് മനസ്സിൽ തെളിഞ്ഞ കാര്യമാണ്. ഇതേ വിഷയം മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച വേദഭാഗമാണ് യോശുവയുടെ പ്രവചനം 3 അധ്യായം. യോശുവ മോശയുടെ പിൻഗാമിയായിട്ട് വരുന്നു. മോശ ഒരു നദി കടന്നു, ചെങ്കടൽ. കയ്യിൽ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാം കയ്യിലുള്ള ഉപകരണം ഞാനിങ്ങനെ ഇത് അടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നി കൂടുതലുള്ളവരുണ്ട്. ഒരെണ്ണമെങ്കിലും ഇല്ലാതെ ഒരു മനുഷ്യന് ഇപ്പൊ ജീവിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു അവയവം പോലെ നമ്മുടെ കയ്യിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയാണ് കൊടുത്തത്. കിട്ടുന്നിടത്തെല്ലാം ആ വടി എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം ഇത് ഉപയോഗിച്ചു. യോശുവയ്ക്ക് ഇങ്ങനെ ഉപകരണമൊന്നും കൊടുത്തില്ല, പക്ഷേ ഒരു മരം കൊടുത്തു. അദ്ദേഹം ചെയ്തത് എപ്പോഴും മുട്ടുകുത്തി, കൈ മലർത്തി, കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പുരോഹിതൻ ബലിപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കും. ഈ ആശയം പങ്കുവെച്ചുകൊണ്ട് യോർദാൻ കടക്കാനായിട്ട് ഇസ്രായേൽ മക്കൾ സംഘമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യര് ഗോത്രം ഗോത്രമായിട്ട് പോകുന്ന വഴിക്കൊക്കെ കൂടാരത്തിൽ പാർപ്പിക്കുകയും അവരുടെ മേൽനോട്ടം ഏറ്റെടുത്തുകൊണ്ട് നടക്കുമ്പോൾ യോർദാന്റെ കരയിൽ ചെന്നപ്പോൾ അത് കരകവഞ്ഞൊഴുകുകയാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ആശയവിനിമയം നടത്തി അതിനുള്ള പോംവഴി ആരായുമ്പോൾ തനിക്ക് ലഭിച്ച വരം കൈ മലർത്തി മുട്ടുകുത്തി കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു ആശയമാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ യഹോവ അതിശയം പ്രവർത്തിക്കും. നമുക്ക് അതിശയം എന്ന് കേട്ടാൽ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു മാജിക് ഷോ കാണുമ്പോൾ ഇടയ്ക്ക് മജീഷ്യൻ നമ്മളെ വിളിക്കും. എന്തിനാ? മാജിക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരല്ല സ്റ്റേജിലോട്ട് വരാൻ. പലരും പോയി കാണും. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ആ പോകുന്നതിന് മുമ്പേ കുറച്ചുപേരെ സ്റ്റേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഔട്ടാവും. പക്ഷെ അവിടെ ചെന്ന് മജീഷ്യൻ കുറെ മാജിക് ഒക്കെ പഠിപ്പിക്കും. പക്ഷെ അവരാരും ഇതുവരെ മാജീഷ്യൻ ആയിട്ടുമില്ല. നമുക്ക് ഈ അതിശയവും അത്ഭുതവും കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയും പങ്കെടുത്തിട്ടും പിന്നെ ചുറ്റുപാട് എവിടെയെങ്കിലും അതിശയം ഉണ്ടെങ്കിൽ ആ അതിശയത്തിലൂടെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഒരു തോന്നലുണ്ടാകുന്നത്. അപ്പൊ അതിശയം വലിയൊരു വിസ്മയം മനസ്സിൽ സൃഷ്ടിക്കും. പക്ഷേ ഈ യോശുവ ഉണ്ടാക്കിയ അതിശയം, ശുദ്ധീകരണത്തിന്റെ അതിശയം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു രാത്രിയും പകലും മുഴുവനും ജലപാനി അല്ലെങ്കിൽ ഭക്ഷണപാനീയ പദാർത്ഥങ്ങളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് വലിയ ഉപവാസം പ്രഖ്യാപിച്ചു. ആ ഉപവാസത്തിന്റെ ഒടുവിൽ നദിയിലെ വെള്ളം കുറഞ്ഞോ എന്ന് കൃത്യമായിട്ടൊന്നും നോക്കിയില്ല. ഞാനൊക്കെ ചില പ്രസ്താവന നടത്തുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യും അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ. നമ്മളൊക്കെ ചെയ്യും. പക്ഷേ ഈ യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസത്തിൽ വീരനായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് മനുഷ്യരെ എല്ലാം പ്രാർത്ഥനയ്ക്കായിട്ട് ഉണർത്തി. ക്ഷീണിച്ച് കിടക്കുന്ന മനുഷ്യരാ, ഒരു രാത്രിയും പകലും മുഴുവൻ ഉപവസിച്ചിട്ട് ക്ഷീണിച്ചു കിടക്കുന്ന മനുഷ്യരെ ഉണർത്തി എഴുന്നേൽപ്പിച്ചിട്ട് പ്രാർത്ഥന വേണ്ട നടത്തി. എന്നിട്ട് പുരോഹിതന്മാരോട് പറഞ്ഞു, നിയമവട്ടവും എടുത്തുകൊണ്ട് മുമ്പോട്ട് നടക്കാൻ പറഞ്ഞു. നദീച്ചിന് ദൂരെയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഏറ്റവും മുൻപിൽ പുരോഹിതന്മാർ നിയമവട്ടവും എടുത്തുകൊണ്ട് നടന്നു. ഒരു പ്രദക്ഷിണം തുടങ്ങാൻ പോയി, ഒരു റാഹ് തുടങ്ങാൻ പോയി. തൊട്ടു പുറകിൽ സംഘം സംഘമായിട്ട് ഇസ്രായേൽ മക്കൾ വന്നു, യോശുവയും കൂടെ. അവിടെ പറയുന്ന വാക്യം എങ്ങനെയാണ്? ആ ശുദ്ധീകരണത്തിന്റെ അത്ഭുതം അവർ കണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന അത്ഭുതമല്ല അവർ കണ്ടത്. പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിലേക്ക് തൊട്ടുകഴിഞ്ഞപ്പോൾ വെള്ളം രണ്ടായിട്ട് മാറി. ഇതിനെയാണ് ശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനങ്ങളിലായിട്ട് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയെങ്കിലും ഇതിങ്ങനെ മണിക്കൂറുകൾ പറയാൻ വേണ്ടിയുള്ളൊരു വിഷയത്തിന്റെ വിത്ത് അച്ഛൻ ഭാഗി എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ നമുക്കിത് സംസാരിക്കാൻ, എല്ലാവർക്കും ഇതിനെ പോലെ സംസാരിക്കാൻ കാണും, വിശുദ്ധീകരണം. പക്ഷെ നമ്മൾ ഇന്ന് ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ശുദ്ധീകരണം നടത്തുന്നത് നമ്മുടെ ശരീരത്തെ എങ്ങനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പൊ കടുത്തുള്ള രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ ക്ലെൻലിനെസിനെ കുറിച്ച് ബോധമുള്ള ഒരു സ്ഥലം അമേരിക്ക. നമ്മൾ ഇതേ ക്ലെൻലിനെസ് കൊണ്ട് നാട്ടിൽ ചെന്നാൽ, ഉദാഹരണം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാള് നാട്ടിലൊരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ആ സൂചി നോക്കുമ്പോഴേ പറയുന്നത് വിജയമാണ്. ഇവിടെ നമ്മൾ കണ്ട് പരിചയിച്ചതില്ല. അവിടെ നമ്മൾ നോക്കുന്നിടത്തെല്ലാം പൊടി പൊടലാണ്. ഞാനിപ്പോ നാട്ടിൽ ചെന്നപ്പോഴൊക്കെ അമ്മയോട് പറഞ്ഞ, അമ്മ അവിടെ കൂടി ഇവിടെ കൂടി. അമ്മ അവസാനം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, എന്നെയും കൂടെ ഒന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പൊ എളുപ്പത്തിൽ അങ്ങനെയാ പറഞ്ഞു. നമ്മൾ ഈ ശുദ്ധീകരണം മുഴുവനും നമ്മുടെ ശരീരവുമായിട്ടും നമ്മുടെ വീടുമായിട്ടും ബന്ധപ്പെട്ട എന്റെ ചോദ്യം തിരിച്ച്, ദേവാലയത്തിൽ ഒരു നാപ്കിൻ കിടന്നാൽ കുനിഞ്ഞെടുക്കുന്നത് ആരുടെ ജോലിയാണ്? അച്ഛന്റെയോ ട്രസ്റ്റിയുടെയോ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ പിന്നെ ചില മണ്ടന്മാര് പള്ളി വരും, അവരുടെ ജോലി. അല്ലെ, ക്ലീനേഴ്സിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിലൊരു നാപ്കിൻ കിടന്നാൽ ആരെടുക്കും? നമ്മളെടുക്കും. അപ്പൊ നമ്മൾ കൊച്ചുങ്ങളെ വഴുപ്പ് പറയും, ഇതിനൊക്കെ എന്നാ കാണാൻ വയ്യായിരുന്നു. ഇവിടെ എല്ലാം മനസ്സിലുള്ള സങ്കല്പം, നമ്മുടെ വീടും പരിസരവും നമ്മുടെ ശരീരവും എപ്പോഴും വെടിപ്പായിരിക്കണം. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മളെ നയിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നത്. അതിനെ ത്വരിതപ്പെടുത്തുന്ന ആള് മനസ്സെന്നൊക്കെ പറയും, ഇതെന്നെ എന്ത് വിളിച്ചാലും. അപ്പൊ അതാണ് ദൈവത്തോടുള്ള ബന്ധം. ആ ബന്ധത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാനാണ് പ്രിയപ്പെട്ട ചെറിയാനച്ഛൻ എന്ന് കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ശരീരമെടുപ്പ് കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പണ്ടൊക്കെ ഒരു ഉടുപ്പ് തന്നെ ഒരാഴ്ച ഇടുമായിരുന്നു, നമുക്ക് യാതൊരു നിർബന്ധവും തോന്നിയിട്ടില്ല. നൈറ്റിൽ ഇടുന്നത് രാവിലെ മാറും, രാവിലെ ഇടുന്നത് ഉച്ചയ്ക്ക് മാറും, ഉച്ചയ്ക്ക് മാറുന്നത് വൈകിട്ട് മാറും. ഇങ്ങനെ എപ്പോഴും, അത് മാത്രമല്ല പണ്ട് ഒരു തോർത്ത് മതിയായിരുന്നു വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിക്കും, വീട്ടിലെ മുഴുവൻ പുറത്ത് തുടയ്ക്കാൻ. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, എല്ലാം യൂസ് ആൻഡ് ത്രോയാ. അപ്പൊ ഞാനത് അങ്ങനെ സംസാരിച്ച് ഒത്തിരി സമയം കളയുന്നില്ല. അതിലും വലുതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ശുദ്ധീകരണം. അതിന് മുഖാന്തരമാകുന്ന സമാധാനവും വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശുദ്ധീകരണവും സത്യത്തിന്റെ ആത്മാവിൽ കൂടിയുള്ള ശുദ്ധീകരണവും നടപ്പാകുമ്പോൾ ദൈവം തമ്പുരാൻ ഇതിനൊരു വലിയ കൃപ നമുക്ക് നൽകും. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കൂദോശീത്തോ ഞായറിന്റെയും കൂദോശീത്തോ ഞായറിന്റെയും ഇടയ്ക്കുള്ള ഈ ബുധനാഴ്ചയിൽ ഈ ചിന്ത ഏറെ പ്രയോജനപ്പെടും എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഈ സുബോറോ പ്രാർത്ഥനാ ലിങ്കിൽ ആരൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ അവർക്കും, അവർ പാർക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾ, അവർ മൂലം ഇന്ന് കേട്ടവർ മൂലം അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ തിരക്കിട്ട സമയത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആശയം പങ്കുവെക്കുവാൻ പ്രത്യേകം സമയം വിനിയോഗിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ദൈവം പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ യാത്രകളെയും കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാണ്.
ഇപ്പോഴും അദ്ദേഹം പ്രവർത്തനങ്ങളുടെ സമയമാണ്. മറപ്രേമന്റെ അനുതാപത്തിന്റെ കീർത്തനം ചൊല്ലി പ്രത്യേകിച്ച് പേര് തന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ വായിച്ച് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമേ എന്നുള്ള ഗീതത്തിന്റെ 6-ാമത്തെ സ്റ്റാൻസ് മുതൽ പാടാം.
കർത്താവെ, ദുഃഖചിന്തകളും Yeah.
ചെയ്യുന്നു. നമ്മൾ സ്ഥിരം വായിക്കുന്ന പേരുകളൊക്കെ തന്നെയാണ് മിക്കവാറും. ആർക്കെങ്കിലും ഈ പേരുകൾ ഓൾറെഡി പേരുകൾ വായിച്ച് സമക്യം വന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോഴാണ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഈ പേരുകൾ ഓർക്കുന്നില്ല ആർക്കെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് അറിയിക്കണം. പൗലോ, ഡാനിയൽ, ആലീസ് ജോസഫ്, ആലീസ്, ജോയി, ബിൻസു ഉമ്മൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, ഡാനിയൽ, നോഹ, അരുൺ, മോളി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ജൊഹാന, രാജു അബ്രഹാം, ജേക്കബ് വർക്കൽ, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വിനീത്, അമോണിക്കുട്ടി ഈശോ, ബേബിക്കുട്ടി എബ്രഹാം, എ വി ജോർജ്, അന്നമ്മ ജോർജ്, നിക്കൽ, ജെമിനി, മേരി, സുമ സണ്ണി, മേരി മാത്യു, മിനു ജോർജ്, ചെറിയാൻ, ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ സിൻസി, ബാബു, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, റേച്ചൽ സ്കറിയ, അലക്സാണ്ടർ മാത്യു, ഏരിക്കുട്ടി ജോൺ, ബാലകൃഷ്ണൻ, ഡേവിഡ്, സാജൻ, മോൻസി, കോരു തോമസ്, പി ഐ ജോർജ്, ഐസക് ലൂക്കോ, ഇവാ ജോർജ്, മഞ്ജു, സോജൻ, പ്രജി തോമസ്, മോളി ജോൺ. മോളി ജോൺ, മോളി ജോണിന്റെ സർജറി 14-ാം തീയതിയാണ് ക്യാൻസറിനായിട്ടുള്ളത്. പ്രത്യേകമായിട്ട് മോളി ജോർജ് ജോൺ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് ഈ സമയത്ത് പ്രത്യേകമായിട്ടും.
പിതാവാം ദൈവമേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചു, ലോകജീവിതത്തിലേക്ക് ഞങ്ങളെ അയച്ചു, ഞങ്ങൾക്ക് ആയുസ് നീ നിശ്ചയിച്ചു. ഇവിടെ ഞങ്ങൾ സഹായമില്ലാത്തവരോ സൗഖ്യമില്ലാത്തവരോ ബലം ക്ഷയിച്ചവരോ ആകാതിരിപ്പാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ കൂട്ടമായി നിങ്കലേക്ക് നോക്കി നിന്നോട് അപേക്ഷിക്കുന്നു. വന്നിരായ പുത്ര, നിന്റെ തിരുരക്തം ചൊരിഞ്ഞ് ഞങ്ങളെ നീ വീണ്ടെടുത്തു, ഞങ്ങളെ ഭൂമിയിൽ വസിപ്പിച്ചു. നിന്റെ സൗഖ്യവും നിന്റെ സഹായവും ഞങ്ങളിൽ പകരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ജീവൻ നൽകുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, ബലഹീനരും രോഗത്തിലും പാപത്തിലും വീണുപോയവരുമായ ഞങ്ങളെ കോരിയെടുത്ത് ഞങ്ങൾക്ക് ജീവനെ നൽകി ഞങ്ങൾക്ക് ബലവും ശക്തിയും തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തവനായ നല്ലവനായ നാഥ, അവിടുത്തെ വചനത്തിൽ ഞങ്ങളിപ്പോൾ ആനന്ദിച്ചു. നിങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനാൽ തന്നെ ഇതിനെ വിളിക്കുന്നു, സഹായത്തിനായി ഈ പ്രഭാതത്തിൽ വിളിക്കുന്ന ഒരുവനെയും നീ തള്ളിക്കളയരുതേ. എന്തെന്നാൽ നീ അല്ലാതെ ഞങ്ങളെ സഹായിപ്പാനായി മറ്റാരുമില്ല. ഈ ലോകമരുഭൂമി ഞങ്ങളെ തള്ളിക്കളയരുതേ. ഇവിടെ ദാഹിക്കുന്നവരുണ്ട്, വിശക്കുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കുടുംബജീവിതത്തിൽ തക്ക തുണയെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്, പൈതങ്ങളുണ്ട്, ദൈവസന്നിധിയിൽ അകന്നുപോയവരുമുണ്ട്. എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ, അവനവന്റെ ആവശ്യാനുസരണം വലതു തരം തീട്ടി അവരെ വഴി നടത്തുകയും എന്നിട്ട് അവരുടെ ആചകൾക്ക് തക്കവണ്ണം മറുപടി അരളി അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യാചിപ്പീൻ, നിങ്ങൾക്ക് ഇത് കിട്ടും, മുട്ടുകയും തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് നീ തന്നെ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തുവല്ലോ. ഈ പ്രഭാതവേളയിൽ നിന്നെ അന്വേഷിച്ചല്ലയോ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്, നിന്റെ വാതുക്കലല്ലയോ ഞങ്ങൾ മുട്ടുന്നത്, നിന്നോടല്ലയോ ഞങ്ങൾ നിലവിളിക്കുന്നത്. മറ്റൊരുത്തന്നെ ഇവിടുക്കൾ ഞങ്ങൾ പോയിട്ടില്ല, മറ്റൊരുവല്ല ഞങ്ങൾ ആശ്രയിച്ചിട്ടുമില്ല, ആശ്രയിക്കുകയുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ ഓർത്ത് ഈ പ്രഭാതവേളയിൽ ഞങ്ങൾ യാചിക്കുന്നു. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്നല്ലയോ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ നാമത്തെ പ്രതി ആലയത്തിന്റെ സന്നദ്ധയിൽ കൂടിയവരുടെ ഞങ്ങളുടെ ഇടയിൽ അങ്ങില്ലയോ? ഞങ്ങളുടെ ശബ്ദം അങ്ങ് ശ്രവിക്കുന്നില്ലയോ? ഞങ്ങളുടെ നിലവിളിയിൽ അങ്ങയ്ക്ക് പ്രസാദമില്ലയോ? കർത്താവെ, ചെവിക്കൊള്ളണമേ, ഞങ്ങളെ തള്ളിക്കളയരുതേ. അനേകം ആളുകൾ രോഗപ്രയാസങ്ങൾ ഭവനത്തിലും ചികിത്സാ കേന്ദ്രങ്ങളിലുമായി കഴിയുന്നു. അനേകരും നൊമ്പരപ്പെടുന്നു, വേദനപ്പെടുന്നു, സൗഖ്യത്തിൽ നിന്ന് അകലെയായിരിക്കുന്നു. വേഗത്തിലും എളുപ്പത്തിലും നീ അവരെ സന്ദർശിച്ച് ഇപ്പോഴിവിടെ പേർ പ്രസ്താവിച്ചിരിക്കുന്നവരെയും കർത്താവ് കടാക്ഷിച്ച് സഹായവും സൗഖ്യവും ചുമന്ന് അവരുടെ രോഗക്കിടക്കയിലേക്ക് ചെന്ന് അവരെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഹൂദോസീത്തോ പെരുന്നാളിൽ പുതിയ സൃഷ്ടികളായി ബലപ്പെട്ടവരായി അവർ വന്ന് യാഗപീഠത്തിന്റെ മുമ്പാകെ നിനക്ക് സ്തോത്രയാഗം അർപ്പിപ്പാൻ തക്കവണ്ണം അവരുടെ ഇടയിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതല്ലയോ? നീ അറിഞ്ഞതുമല്ലയോ? അവരെ സംരക്ഷിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല. നീയാകുന്നു അവരെ സംരക്ഷിക്കുന്നവൻ. ആകയാൽ അവർക്ക് അറിവിജ്ഞാനവും കൊടുത്ത് ദൈവത്തിന്റെ മാർഗങ്ങളിലും പാതകളിലും അവരെ നയിച്ച് തിരുവചനത്താൽ അവരെ ശുദ്ധീകരിച്ച് അവരെ ആനയിക്കണമേ. ആരും നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ജോലിയില്ലാതെ കഴിയുന്നവരുണ്ട്, ഭവനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നല്ലവനെ, സകലത്തെയും പരിപാലിക്കുന്നവനും പോറ്റി പുലർത്തുന്നവനും തലയിലെ രോമം പോലും എണ്ണിത്തിട്ടപ്പെടുത്തിയവനുമേ, നീ ആരെയും മറക്കുന്നില്ല, മറക്കുകയുമില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ആകയാൽ ഈ പ്രഭാതവേളയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് നിന്റെ സഹായിക്കുന്ന കരങ്ങളെ നീട്ടി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അവരെ അറിയിക്കണമേ നാഥ. ഞങ്ങളും ഒഴിഞ്ഞവരായി വന്ന് നിറഞ്ഞവരായി പോകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവവചനം കൊണ്ടും നിറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണം. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, എവിടേക്ക്? നീ കൽപ്പിക്കുന്ന ഇടത്തേക്ക്. എവിടെ വസിക്കുന്നു? നീ ചമച്ച ഭവനത്തിലും ഞങ്ങൾ വസിക്കുന്നു. ഞങ്ങൾ എന്തു പറയുന്നു? നീ ഞങ്ങൾക്ക് തന്നതൊക്കെയും ഞങ്ങളെ അറിയിച്ചതൊക്കെയും ഞങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുന്നു. സമാധാനം ആചരിച്ചും സമാധാനത്തിന് വഴിയിൽ കൂടിയും ഞങ്ങൾ സമാധാനം ഉണ്ടാക്കിക്കൊണ്ടും സമാധാനമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആചാര്യന്മാർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാനെ, സത്യത്തിന്റെ വചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ, ഞങ്ങൾക്കായി നീ എഴുന്നേൽപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വഴിയിൽ നിന്ന് തെറ്റിപ്പോയവരെയും മാർഗത്തിൽ നിന്ന് പിന്മാറിയവരെയും വേഗത്തിലും എളുപ്പത്തിലും അനുതാപത്തിലേക്ക് ആനയിക്കണമേ എന്നും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുതുംബലതുമായ അകൃത്യങ്ങളൊന്നും ഞങ്ങളോട് നീ ഓർക്കരുത്. ഇളക്കുന്നവനും ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനുമായ നല്ലവനായുള്ളവയെ, അനുഭവിക്കുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷിക്കും. 99 നീതിമാന്മാരെയൊക്കെ അധികം സന്തോഷം സ്വർഗത്തിലുണ്ടാകുമെന്ന് കൽപ്പിച്ചവനെ, ഈ ദിവസം ഞങ്ങൾ അനുതാപത്താതെ മടങ്ങി വന്ന് സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുതാപമുള്ളവരായി തീരണമേ. ഞങ്ങൾ സമാധാനത്താൽ നിറയണമേ. ഞങ്ങളുടെ യാചനകളും അപേക്ഷകളും കേൾക്കണമേ. ഈ കൂടിവരവിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളാകുന്ന ഇവരെയും നിന്നെ അന്വേഷിച്ചവരാകയാൽ ഇവരെ തള്ളിക്കളയരുതേ. നിന്നോടടുക്കുവാൻ വന്നവരെ നീ ഉപേക്ഷിക്കരുതേ. ഇവരുടെ സങ്കടവും യാചനയും കേട്ട് ഇവരുടെ കുടുംബജീവിതത്തെ ഇവർ മുഖാന്തരം ബലപ്പെടുത്തുകയും ഇവർ മുഖാന്തരവരുടെ സന്തതികളെ അനുഗ്രഹിക്കുകയും ഇവർ പാർക്കുന്ന ഇടങ്ങളും വസിക്കുന്ന ദേശവും ഇവരുടെ ഇടവകകളും ഇവർ മുഖാന്തരം ബലപ്പെടുകയും ചെയ്യണം. രോഗപ്രയാസങ്ങളിലിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തണമേ. വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേക പരിശുദ്ധനായ പരിപാലത്തിരുവേണിയുടെ ഓർമ്മയുടെ ഈ നാടുകളിൽ ആ പുണ്യവാന്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് ബലവും ഞങ്ങൾക്ക് കോട്ടയുമാകണമേ. ഞങ്ങളെ നയിച്ചവരായ ബാബാ തിരുമേനിമാരുടെയും മറ്റു പിതാക്കന്മാരുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി ഭവിക്കണമേ. എല്ലാ നന്മയ്ക്കായി ഭവിക്കണം. ഞങ്ങൾ പിരിയുന്നു. വീണ്ടും ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ വന്ന് സമ്മേളിക്കുകയുള്ളൂ. ഞങ്ങളുടെ കൂടാരങ്ങളിലും വാസസ്ഥലങ്ങളിലും അവിടുത്തെ കരുണയിലാവലും അയച്ചു തരണം. നീ തന്നെയാകുന്നു ഞങ്ങളുടെ ദൈവമെന്നും ഞങ്ങൾ നിന്റെ ജനമാകുന്നു കൈവേലയാകുന്നു എന്നും അറിയുമാറ് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും ജീവനോടെ ഇരുന്ന് അവിടുത്തെ മുമ്പാകെ ഞങ്ങളൊന്ന് സമർപ്പിക്കുമാറാകണമേ.
പിതാവിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃതിയും പരിശുവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം അവർ പ്രാർത്ഥിച്ചിരിക്കുന്ന അവരുടെ ആവശ്യങ്ങളോടുകൂടി ഈ പ്രാർത്ഥന കൂട്ടത്തോടുകൂടി ഇപ്പോഴും എപ്പോഴും
ഉണ്ടായിരിക്കുമാറാകും. സംബന്ധിച്ച് എല്ലാവരുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നല്ല അനുഗ്രഹമായ ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട കേസരി ആറ്റിനുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യമൊക്കെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടത്തിയ ഒന്നേ മാമനച്ചൻ, ശ്രീ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും അവരുടെ സ്നേഹം നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകാര്യങ്ങളിൽ പ്രാർത്ഥന സമർപ്പിക്കുന്നു. പ്രതിനിധി രോഗികളെയും പ്രയാസപ്പെട്ട് കടന്നു പോകുന്നവരെയും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ മാനിക്കാൻ തക്ക ഉടനെയായി തീരട്ടെ. ഇതിനുവേണ്ടി അല്പമായ ദൈവം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എന്റെ അസോസിയേറ്റ് ഒരുങ്ങി പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച ജൂളിയാൻറ്റി, എല്ലാം ഉള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്പ്രാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.